ஓம் நம சிவாய். டியர் லிசனர்ஸ் ஆஃப் ஷைவம் டாட் ஆர்க், நவ் வி ஆர் லிசனிங் டு கேதோபனிஷத் டிஸ்கோர்ஸ் இன் மலையாளம், பிரசன்டட் பை ஸ்ரீ கைவல்யானந்தா. தேங்க்யூ. ஓம் நம சிவாய்.
வித்யா பிராப்திக்கல யோகியர் அனைவர் சிலதை என்பர் ஐயர். பதினொன்றாம் மன்றம் கையம் பத்தாமத்திலிருந்து அர்த்தம். சேவகி கர்மபலம் அனித்யம் இது அனித்யமான அகம் ஜானாமி நான் அறிவிடுவேன். ஹி என்று ஒன்றால் அத்வைஹி அனித்யங்களாக சாதனங்களாக கொண்டும் தத்பவம் நித்தியமாக அதை நப்பிராப்பது பிரார்த்திக்கப்படுகின்ற ததக அதுவல்ல மயாவல்லால் நச்சிகேத நாச்சிகேதாக்னி அனித்தீஹி தேவீஹி அனித்தியங்களாகுள்ள சாதனங்கள் உபயோகித்து சிதக அனுஷ்டிக்கப்பட்டு அதுகொண்டு நித்யம் அபேட்சித நித்தியமாக என்ன பதவி பிராப்தவான் அஸ்மி நான் நேடியிருக்கிறோம். நம்மளோட நாச்சிகேத என்ன சரியாயிட்டுள்ள பார்க்க நாச்சிகேத நச்சிகேத ஹிரஸ்வமாக அவர் தெரியும். நாச்சிகேதாக்யம் அடுத்தது காமஸ்ய ஆப்தி ஜகத பிரதிஷ்டான் க்ரதோரனந்தியம் க்ரதோரானந்தியம் அபயசி பாரல் தோமம் மகத் உருகாயம் பிரதிஷ்டான் திருஷ்டா திருத்யா தீரோ நசிகேதோ அப்திஸ்ராட்சி காமஸ்ய ஆப்தி ஜகத பிரதிஷ்டான் க்ரதோ ஆனந்தம் அபயசிய பாரம் தோமம் மகத் உருகாயம் பிரதிஷ்டாம் திருஷ்ட்வா திருத்யா தீரஹ நசிகேத அத்திஸ்ரக்ஷி காமஸ்ய ஆப்தி ஜகத பிரதிஷ்டான் க்ரதோரானந்தம் அபயஸ்ய பாரம் தோமம் மகதுருகாயம் பிரதிஷ்டான் திருஷ்ட்வா த்ருத்யா தீரோ நசிகேதோத்யஸ்ராட்சீ தந்து காமஸ்ய ஆப்தி சமாப்தி அத்த ஹி சர்வே காமாஹ பரிசமாப்தாஹ ஜகத ச அத்யான அபிபூத அபி தேவாதேஹி பிரதிஷ்டம் ஆசிரியம் காமஸ்ய ஆப்தி காமத்தின் ஆப்தி ஆப்தி சமாப்தி காமத்தின் பரிசமாப்தி அத்தி சர்வே காமாக பரிசமாப்த இவட சர்வ காமங்களும் பரிவசானிக்கணும். சர்வ காமங்களும் நேரம் இடம் ஹிரண்ய கர்ப்பஸ்தானத்தை குறித்து வரையாது அது சர்வ காமங்களும் அவிட பரிசமாப்பிக்கணும். ஜீவனம் ஏனால் காமியமான வஸ்துக்களும் இல்லை. அருணாதி ஐஸ்வர்யங்களை கொண்டு സർവ അഭീഷ്ടങ്ങളെ സാധിക്കുന്ന സ്ഥലമാണ് കാമസ്യ ആപ്തി സമാപ്തി സ്ഥാനം. അങ്ങ് വിശദീകരിക്കുന്നു, അത്രഹി സർവേ കാമാഹ പരിസമാപ്ത. അത്രഹി ഇവിടെ സർവേ കാമാഹ സർവകാമങ്ങളും പരിസമാപ്ത പരിസമാപിക്കപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല ജഗത പ്രതിഷ്ഠ അടുത്ത് പറയുന്നു. ജഗത ജഗത്ത് എന്ന് പറഞ്ഞാൽ സദ്ധാത്മ അഭിഭൂത അഭി ദൈവാദേഹി അധ്യാത്മം അഭിഭൂതം അഭിദേവം എന്നിങ്ങനെയുള്ള ആ ജഗത്, ഈ രൂപത്തിലിരിക്കുന്ന ജഗത്. ജഗത്തിന് മൂന്ന് രൂപമുണ്ട്. ഒന്ന് അധ്യാത്മം, ഈ ശരീരം, ഈ ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ജഗത്ത് ആത്മനി അധ്യാത്മം. ആത്മ ഈ ശരീരം, ആത്മനി ഈ ശരീരത്തിൽ നിലനിൽക്കുന്ന ജഗത്ത് അധ്യാത്മ ജഗത്ത്. ഈ ശരീരത്തിലിരിക്കുന്ന ജഗത്ത് എന്ന് പറയുമ്പോൾ സ്ഥൂല സൂക്ഷ്മ കാരണ രൂപത്തിൽ ഈ ശരീരത്തിൽ ശരീരമായി ബന്ധപ്പെട്ടിരിക്കുന്ന ജഗത്ത്, ശരീരത്തിൽ സ്ഥൂലമായി കാണുന്ന ശരീരം, ഇതിനും സൂക്ഷ്മമായി വർത്തിക്കുന്ന സൂക്ഷ്മ ശരീരം, ഇതിന് രണ്ടിനും കാരണമായിരിക്കുന്ന കാരണ ശരീരം, ഇത് അധ്യാത്മ ജഗത്താണ്. ഇതിൽ ഈ സ്ഥൂല ശരീരത്തിന്റെ ആഹാരം വിഹാരാദി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സ്ഥൂല ശരീരത്തിന്റെ പ്രവർത്തനങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും പ്രാണന്മാരും അന്ധകരണവും മനസ്സ് ബുദ്ധി ചിത്രമഹങ്കാരം ഈ രൂപത്തിലുള്ള അന്ധകരണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സൂക്ഷ്മ ജഗത്തിൽ സർവവ്യാപിയായിരിക്കുന്ന സൂക്ഷ്മ ജഗത്തിൽ അതി അതിദൈവ അതിഭൂത ജഗത്തെയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നോക്കുന്നതാണ് അധ്യാത്മമായ സൂക്ഷ്മ ജഗത്ത്. അധ്യാത്മമായ സൂക്ഷ്മ ജഗത്തിൽ ഈ ബ്രഹ്മാണ്ടം തന്നെ അന്തർഭവിച്ചിരിക്കുകയാണ്. ബ്രഹ്മാണ്ടം എന്ന് പറയുമ്പോഴാണ് എന്ത് വരുന്നത്? അതിഭൂതം അതിദൈവം എന്ന് പറയുന്ന രണ്ട് ജഗത്തും വരുന്നു. അതെല്ലാം ഈ അധ്യാത്മ സൂക്ഷ്മത്തിൽ അന്തർഭവിച്ചിരിക്കുന്നതാണ്. അത്ര വിപുലമാണ് ഈ അധ്യാത്മ ജഗത്ത്, സൂക്ഷ്മ ജഗത്ത്. ഈ ജഗത്തിന്റെ അനന്ത ഈ ഒരു മനുഷ്യന് വെളിപ്പെടാതിരിക്കുന്ന, ജീവന്മാർക്ക് വെളിപ്പെടാതിരിക്കുന്ന, ഇതിന് കാരണമായിരിക്കുന്ന അജ്ഞാനാവരണ രൂപത്തിലുള്ള കാരണ ജഗത്ത്, ഇത് അധ്യാത്മ ജഗത്ത്. അതിഭൂതം എന്ന് പറയുമ്പോൾ പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ഈ ജഗത്ത്, അനന്തമായിരിക്കുന്ന ജഗത്ത്, സൂര്യചന്ദ്രാദി രൂപത്തിൽ നമുക്ക് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ജഗത്ത്, അത് അതിഭൂത ജഗത്താണ്. ആ അതിഭൂത ജഗത്തിന്റെ ഒരംശമാണ് അധ്യാത്മ ജഗത്തിന്റെ ഈ സ്ഥൂല ശരീരം എന്ന് പറയുന്നത്. അതിഭൂത ജഗത്തിന്റെ ഒരംശം നമ്മുടെ ഓരോ ജീവന്റെ ഈ സ്ഥൂല ശരീരം ഒഴികെ ബാഹ്യമായി കാണപ്പെടുന്ന സർവസ്ഥൂലവും അതിഭൂതത്തിൽപ്പെടുന്നു, അതിഭൂത ജഗത്തിൽപ്പെടുന്നു. അതുപോലെ സമഷ്ടി സൂക്ഷ്മം, സമഷ്ടിക്കാരണം, ഇതെല്ലാം അതിഭൂത ജഗത്തിൽപ്പെടുന്നു. ബ്രഹ്മാണ്ടം അതുപോലെ അതിദൈവ ജഗത്തിൽ, ഈ ബ്രഹ്മാണ്ടത്തിലെ ഓരോ നാമരൂപവും ചൈതന്യത്തിന്റെ ഉപാധികളാണ്. എല്ലാ നാമരൂപങ്ങളും ഇവിടെ എന്ത് നാമമുണ്ടോ എന്ത് രൂപമുണ്ടോ അത് സർവം പരമാത്മ ചൈതന്യത്തിന്റെ ഉപാധികളാണ്. അതിന് ഈ ഉപാധികളെ സ്വീകരിച്ചുകൊണ്ട് പ്രവാസിക്കുന്നതാണ് പരമാത്മ ചൈതന്യം എന്ന് പറയും. അപ്പൊ പരമാത്മ ചൈതന്യം സർവ ഉപാധികളിലൂടെയും പ്രകടമായിക്കൊണ്ടിരിക്കുന്നു, പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. സച്ചിദാനന്ദ രൂപത്തിൽ അങ്ങനെ പ്രകടമായിക്കൊണ്ടിരിക്കുന്നു. നിത്യമായിട്ടും സത്യരൂപങ്ങളിൽ പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ് സർവനാമരൂപങ്ങളും. അങ്ങനെ പ്രകടമാകുമ്പോൾ ഓരോ നാമത്തിനും രൂപത്തിനും ആധാരമായിരിക്കുന്ന ചൈതന്യ വിശേഷം അതിദൈവ രൂപം എന്ന് പറയുന്നത്. ഓരോ നാമത്തിനും രൂപത്തിനും ഒരു ചൈതന്യ വിശേഷം ആനന്ദമായിരിക്കുന്നു. അത് അഭിജീവ രൂപം എന്ന് പറയും. താലിജി പറഞ്ഞാൽ അതിന്റെ ദേവതാ രൂപം എന്ന് പറയും. അത് ഈ പ്രപഞ്ചത്തിൽ അന്തർഭവിച്ചിരിക്കുന്നതാണ്. ഉപാധി ആ ചൈതന്യം ഉപാധിയായി സ്വീകരിക്കുമ്പോൾ ഒരു നാമത്തെ അങ്ങനെ രൂപത്തിൽ അതിനെയാണ് ദേവതാഭാവം എന്ന് പറയുന്നത്. അതും വൃഷ്ടി സമഷ്ടി ഭാവത്തിലിരിക്കുന്നു. അതായത് ഈ പ്രപഞ്ചത്തിന്റെ ഏത് ഘടകം കൊണ്ടോ അതിലെല്ലാം ഒരു ദേവതാഭാവമുണ്ട്. ആ ദേവതാഭാവം വരുന്ന ഒരു ചൈതന്യം ആ വസ്തുവിനെ ഒരു ഉപാധിയായി സ്വീകരിച്ചുകൊണ്ട് വസ്തുവിലൂടെ പ്രകാശിക്കുന്നു, പ്രവർത്തിക്കുന്നു. ആ വസ്തുവിന്റെ സ്വഭാവമാണ് പരിധി. വസ്തു എന്ന് പറയുമ്പോൾ അത് സാത്വിക രാജസ താമസ ഭാവത്തിലായിരിക്കും. അങ്ങനെ ഒന്നിന്റെ ആധിക്യത്തിലായിരിക്കും ആ വസ്തു. ഒരു വസ്തുവിലൂടെ ആ ചൈതന്യം പ്രകാശിക്കുമ്പോൾ ആ വസ്തുവിന്റെ ഗുണ ആധിക്യം അനുസരിച്ച് ആ ചൈതന്യത്തിന്റെ പ്രകടനത്തിന് ആവിർഭാവത്തിന് വ്യത്യാസമുണ്ട്. അങ്ങനെ ദേവതാഭാവങ്ങൾക്കും വ്യത്യാസം വരുന്നു. സാത്വികമായ ഭാവത്തിലൂടെ പ്രകാശിക്കുമ്പോൾ ഉപാധി സാത്വികമാണെങ്കിൽ അവിടെ ചൈതന്യ പ്രാദുർഭാവം വളരെ ശക്തമായിരിക്കും. അങ്ങനെ ഒരു ദേവതയായി സങ്കല്പിക്കുന്നു. സർവവസ്തുക്കളുണ്ട് ദേവൻ. അതുകൊണ്ടാണ് ഇവിടെ ചരാചരങ്ങൾ കല്ലാസനം ദേവതാഭാവം വരുന്നത്. വേദത്തിൽ തന്നെ ഇരിക്കുന്ന സർവവസ്തുക്കളെയും ദേവതയായി സങ്കല്പിച്ചുകൊണ്ട് സ്ഥിതി. അത് ഈ പ്രപഞ്ചത്തിൽ ഉള്ള സ്വാഭാവികമായിട്ടുള്ള വസ്തുക്കൾ, വൃക്ഷങ്ങൾ, മരങ്ങൾ, പക്ഷികൾ, മൃഗങ്ങൾ എല്ലാം ദേവതയായി സ്ഥിതിക്കും. പാറകളെ സ്ഥിതിക്കുന്ന ഭാഗങ്ങളുണ്ട്, നദികളെ സ്ഥിതിക്കുന്ന ഭാഗങ്ങളുണ്ട്, ജടങ്ങളായിരിക്കുന്ന വസ്തുക്കൾ, നമുക്ക് ജടവും പോകുന്ന വസ്തുക്കൾ, പിന്നെ മനുഷ്യർ നിർമ്മിച്ചിരിക്കുന്ന വസ്തുക്കൾ, യാഗത്തിന് ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കളും ശ്രദ്ധിക്കും. ഒരാൾ വലപ്പ നെയ്യ്, അത് ഒരാൾ ഉപയോഗിക്കുന്ന പാത്രം, പശുവിനെ കെട്ടാൻ ഉപയോഗിക്കുന്ന പെറ്റി, ആടിനം കണ്ടിക്കാൻ കയറി സർവത്തിൽ ശ്രദ്ധിക്കും. ഓരോ പ്രപഞ്ചത്തിന്റെ അംശത്തിൽ അത് മനുഷ്യൻ സൃഷ്ടിച്ചാലും ശരി, അതല്ല എന്താണ് ഓരോ ദേവതയും പ്രത്യേകം വിധാനം ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഓരോ ദേവതകളുടെ പ്രതീകങ്ങളാണ്. എന്തുകൊണ്ട് ഇതെല്ലാം ആ പരമാത്മ ചൈതന്യത്തിന്റെ ഉപാധികൾ. ഓരോന്നും ആ ഓരോ ഉപാധിയും ആശ്രയിച്ച് നിൽക്കുന്ന ആ ഭാവത്തിനാണ് ദേവത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഓരോ വസ്തുവിലും അതിഭൂതം, അധ്യാത്മം, അതിദൈവം എന്നിങ്ങനെ മൂന്ന് ഭാവങ്ങളുണ്ടെന്ന് പറയുന്നത്. നമ്മുടെ പരീക്ഷണ നിരീക്ഷണങ്ങൾക്കെല്ലാം സാധാരണഗതിയിൽ ഭൗതികമായ അന്വേഷണങ്ങൾക്കെല്ലാം വിധേയമായി കൊണ്ടിരിക്കുന്നതിന്റെ അധ്യാത്മ അതിഭൂത ഭാവങ്ങളാണ്. അതിദൈവഭാവം എന്ന് പറയുന്നത് ബാഹ്യമായ പൂർണ്ണമായ പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും അതിലൂടെ അന്വേഷിക്കാൻ പറ്റത്തില്ല, അത്തരം നിഗമനങ്ങളിലൂടെ കണ്ടെത്താൻ പറ്റത്തില്ല. അതാണ് ആധിദൈവ ഭാവം എന്ന് പറയുന്നത്, ദേവതാഭാവം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഏതൊരു വസ്തുവിനെ സൃഷ്ടിച്ചാലും അവനോട് അവിടെ ഒരു ദേവതയെ നമ്മൾ സൃഷ്ടിക്കുകയാണ്. നമുക്കൊരു കുടം ഉണ്ടാക്കിയിരിക്കട്ടെ, കുടം ഉണ്ടാക്കിയാൽ ഉടൻ തന്നെ നമ്മളവിടെ ഒരു ദേവതയെ സൃഷ്ടിക്കുന്നു. നമ്മളതിനെ ആരാധിക്കുന്നുണ്ടെന്നുള്ളത് അതൊരു വിഗ്രഹത്തെ ഉണ്ടായിക്കഴിഞ്ഞ് ഉടൻ തന്നെ അവിടെ ഒരു ദേവതയെ സൃഷ്ടിക്കപ്പെടുന്നു. അതിനെ നമ്മൾ ആരാധിക്കുന്നു, ബാക്കിയുള്ളവർക്ക് അതിനെ ആരാധിക്കുന്നില്ല എന്നുള്ള വ്യത്യാസമാണ്. എല്ലായിടത്തും ഉണ്ടത്. ഒരു ചൂലാണ് ഉണ്ടാക്കുന്നതെങ്കിലും ഉടനെ അവിടെ ഒരു ദേവതയെ കൂടി സൃഷ്ടിച്ചിരിക്കുന്നു അതിനോടൊപ്പം, കാരണം അവനെ ഉപാധിയായി പ്രകാശിക്കുന്ന ഒരു ചൈതന്യം ഉടനെ അവിടെ ആയിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇവിടെ സർവവസ്തുക്കളെയും പൂജിക്കുന്നത്. നമ്മുടെ സംസ്ഥാനം മറ്റൊരു വിഷയമാണ്, സർവവും പൂജ്യമായിരിക്കുന്നു എന്തുകൊണ്ടോ, കാരണം സർവത്തിലൂടെയും അത് നല്ലതോ നന്മയോ തിരുമേലായാലും സർവത്തിലൂടെയും ആ ദേവത ഭാവം പ്രകടമാകുന്നതെന്നാണ് ഇരിക്കുന്നതെന്നാണ് വിശ്വാസം. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചൂലും പൂജ്യമായ ഒരു വസ്തുവാണ്, കാരണം അതിനും ഉണ്ട്. അങ്ങനെ സർവത്തിലുള്ള ദേവതാഭാവം സർവവസ്തുക്കളിൽ നിന്നുള്ളു. അതുകൊണ്ട് അതിദൈവം അങ്ങനെ മൂന്ന് തരത്തിലാണ് പ്രപഞ്ചം. അതുകൊണ്ട് പറഞ്ഞു അധ്യാത്മ അതിഭൂത അതിദൈവാദേഹി പ്രതിഷ്ഠ, ഈ രൂപത്തിലുള്ള ജഗത്തിന് പ്രതിഷ്ഠ ആശ്രയം ായിരിക്കുന്നത് ആണ് ഈ പരമാത്മാവ്. എന്തുകൊണ്ട് സർവാത്മകത്വം? അത് സർവാത്മഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു, സർവസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. സർവാത്മാ സർവത്തിന്റെയും ആത്മാവായി, സർവത്തിന്റെയും യാഥാർത്ഥ്യമായി, സർവത്തിന്റെയും സത്യമായി, സർവത്തിന്റെയും ഉന്മയായി സ്ഥിതി ചെയ്യുന്നതാണ് സർവാത്മകം എന്ന് പറയുന്നത്. ജഗത പ്രതിഷ്ഠ എന്നുള്ള എന്റെ വ്യാഖ്യാനമാണ്. ജഗത്തിന് ആശ്രയമായിരിക്കുന്നു. ക്രതോഹോ അടുത്ത് പറഞ്ഞു ഉപാസനായ ഫലം, ഉപാസനയുടെ ഫലമായിരിക്കുന്നു ഹരം നിഗർഭം പദം. ഉപാസനയുടെ പരമമായ ഫലം അതാ ഹരം നിഗർഭം, ഹരം നിഗർഭസ്ഥാനമാണ്. ക്രതോഹോ ആനന്ദ്യം, അനന്ത്യം ആനന്ദ്യം, അനന്ത്യം ആനന്ദ്യം എന്ന് പറഞ്ഞിരിക്കുന്നു. അനന്തം തന്നെയാണ് ആനന്ദ്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. അനന്തം എന്നുള്ള അർത്ഥം എന്താണ്? അനന്ത്യം എന്നുള്ളതാണ് ആനന്ദ്യം എന്ന് പറയുന്നത്. രണ്ടു ഒന്ന് തന്നെയാണ്. അഭേഷിക താരം, അഭയത്തിന്റെ ഭയരാഹിത്യത്തിന്റെ താരം, പരാനിഷ്ഠ പരവുമായ നിഷ്ഠ പരവുമായ അവസ്ഥ, തോമം ജീവന്റെ സഹജമായിരിക്കുന്നു എന്നാണ് ഭയം. ഭയത്തിന് അടിസ്ഥാന കാരണം എന്റെ അസ്തിത്വത്തിന്റെ നാശം, അസ്തിത്വത്തിന്റെ നാശത്തെക്കുറിച്ചുള്ള ചിന്തയാണ് മനുഷ്യന്റെ ഭയത്തിന് ഏറ്റവും അടിസ്ഥാനമായ കാരണം. അതെന്തിനും മനുഷ്യൻ ഭയക്കുന്നു. അസൂക്ഷ്മമായി നോക്കുമ്പോൾ ആ ഭയം എന്ന് പറയുന്നത് തന്റെ അസ്തിത്വത്തിൽ തന്റെ ഉള്ളിലേക്ക് നാശം സംഭവിക്കുമോ എന്നുള്ള ചിന്തയാണ് ഏത് തരത്തിലുള്ള ഭയത്തിന് അടിസ്ഥാനമായിരിക്കുന്നത്. എന്നാൽ പരമാത്മാവിനെ കുറിച്ച് പറയുന്നത് എന്നുള്ളത് അഭയസ്വരൂപമാണ്. എന്തുകൊണ്ട്? കാരണം അസ്തിത്വത്തിന്റെ നാശം, അതിനെക്കുറിച്ച് ഇവർ എന്തുകൊണ്ട് ഭയക്കുന്നു? അതിനൊരു മായ എന്ന് പറയുന്നു. കാരണം നാശമില്ലാത്ത എങ്ങനെയാണ് അസ്തിത്വം എന്ന് പറയുന്നത്? അസ്തിത്വം എന്ന് പറയുന്നത് നശിക്കാത്ത അസ്തിത്വത്തെക്കുറിച്ച് ഒരാൾക്ക് ബോധമുണ്ടെങ്കിൽ തന്റെ നാശമില്ലാമെന്നതിനെ കുറിച്ചുള്ള ബോധമുണ്ടെന്നാണ്. അതിന് സത്വം പറയുന്നത്. സത്വം ഒരിക്കലും നശിക്കാൻ പറ്റത്തില്ല. ഒരിക്കലും നശിക്കുന്ന ഒന്നിനെ സത്വം എന്ന് പറയാൻ പറ്റത്തില്ല. ഒരാൾ അസ്തിത്വത്തെ അറിയുന്നുണ്ട്, സത്യനെ ഉള്ളേ അറിയുന്നുണ്ട്, സർവോത്തര പ്രപഞ്ചത്തിൽ ഉള്ളേ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉള്ളാൻ നിറഞ്ഞ് നശിക്കാത്തതാണ്. അപ്പൊ നശിക്കാത്ത ഉള്ളേ അറിഞ്ഞുകൊണ്ട് അതിന്റെ നാശത്തെ ചിന്തിക്കും, ഭയം ഉണ്ടാകുന്നതാണ് പ്രഭു. അപ്പൊ നശിക്കാത്ത ഒന്നിനെ മനസ്സിലാക്കിയിട്ട് അതിന്റെ നാശത്തെ കുറിച്ച് ചിന്തിക്കുക, ഇതാണ് മായ എന്ന് പറയുന്നത്. ഒരിക്കലും സംഭവിക്കാത്ത ഒരു കാര്യമാണ് കൽപ്പിക്കുന്നത്. അതീത മതമനുസരിച്ച് ഒരിക്കലും സംഭവിക്കാത്തതാണ് ജഗത്ത്, ആ ജഗത്തിനെ കൽപ്പിക്കുന്നത്. ഒരിക്കലും ഈ രൂപത്തിൽ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത നാമരൂപാത്മകമായ പ്രപഞ്ചം സച്ചിദാനന്ദ സ്വരൂപത്തിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അങ്ങനെ വരുന്ന സമാധാനങ്ങളുമായ എന്നാൽ ഇത് സംഭവിച്ച് അനുഭവപ്പെടുന്നു. അവരുടെ അസ്തിത്വത്തിന്റെ നാശം, ഒരിക്കലും അസ്തിത്വം എന്നൊരു ബോധം ഉണ്ടായതിന്റെ നാശത്തെക്കുറിച്ചുള്ള ഒരു ബോധം ഉണ്ടാകാൻ പാടില്ല. പക്ഷെ എല്ലാവരും അവർ ചിന്തിക്കുന്നു, ആ ചിന്ത ഭയത്തെ ഉണ്ടാകുന്നു. അസ്തിത്വം എന്ന് പറയുന്ന എന്താണ്? അത് ഭയശൂന്യം, നാശ്യശൂന്യമായ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഭയശൂന്യമാണ്. അതുകൊണ്ടാണ് അഭയം എന്ന് പറയുന്നത്. അഭയസ്യ താരം, അഭയത്തിൽ ഭയപ്പെട്ടാവും. ഇതിനെന്ത് സമാനം പറയും? ഇത് വൈകരിയിട്ട് അഭയസ്വരൂപത്തിൽ തന്നെ ഇതും ഭയപ്പെട്ടാവും. അഭയ ഭയത്തിന് യാതൊരു അവകാശമില്ലാത്ത സ്ഥാനങ്ങൾ അവിടെ ഭയപ്പെട്ടാണ്. ഇതിന് പറയുന്നവരാണ് മാറി. എന്താണോ സംഭവിക്കാൻ പാടില്ലാത്ത അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വിശദീകരിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. വിശദീകരണവും എന്നാ സംഭവിച്ചുകൊണ്ടിരിക്കും. വിശദീകരണമില്ലാത്ത കാര്യത്തിലാണ് പറയുന്നത് മായ എന്നുള്ള പേര്. വിശദീകരിക്കാനില്ല എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു. അതുകൊണ്ട് ഇതിന് അഭയസ്യകാരം ശരിയാണ്. ഓർമ്മിക്കുകയാണ്, ഇത് അഭയമാണ്. നമ്മൾ കരുതുന്നത് പോലെ ഇത് ഭയക്കേണ്ടതൊന്നല്ല, അഭയസ്വരൂപമാണ് എന്ന് പറയുന്നു. പരാനിഷ്ഠ അതിന്റെ പരമമായ അവസ്ഥയാണത്. ഈ ആത്മാവ് തന്റെ സ്വരൂപം, അതിന്റെ നാശത്തെക്കുറിച്ച് ഒരാൾ ഭയക്കുന്നു. ആ ഭയമാണ് നിങ്ങൾക്ക് വളർന്ന് മരണഭയം വരെ എത്തുന്നത്. താൻ മരിക്കും, തനിക്ക് മരണം സംഭവിക്കും, നാശം സംഭവിക്കും എന്ന് ഭയക്കാത്ത ജീവന്മാരില്ല. അത് ആ ജീവന്റെ മായ കുറയുന്നതനുസരിച്ച് ഭയം കുറഞ്ഞു, തമസ് കൂടുന്നതിനനുസരിച്ച് ഭയം കൂടിയിരുന്നു. പക്ഷിമൃഗാദികളെ അപേക്ഷിച്ച് മനുഷ്യന്റെ തമസ് കുറവാണ്, അതുകൊണ്ട് മനുഷ്യന്റെ ഭയം കുറവാണ്. പക്ഷിമൃഗങ്ങളെ വിശേഷിപ്പിച്ചു കഴിഞ്ഞാൽ ഭയം കൂടുതലാണ്. മനുഷ്യനത് എപ്പോഴും ഭയക്കുന്നു തന്റെ നാശത്തെ കുറിച്ച്. മനുഷ്യൻ കൂടുതൽ സംസ്കാര ചിത്തനാകുന്നതിനനുസരിച്ച് മരണത്തെക്കുറിച്ചുള്ള ഭയങ്ങളെ കുറഞ്ഞു വരുന്നത്, സാത്വിക ഭയം വരുന്നതിനനുസരിച്ച് സാത്വത്വത്തെ കുറിച്ച് അവർ കൂടുതൽ ബോധം, അത് ഭയത്തെ ഇല്ലാതാക്കും. കഥയെ ശിരപാരം പരാനുഷ്ഠാം സ്തോമം സ്തുത്യം മഹത് സ്തോമം സ്തുത്യം സ്തുതിക്കപ്പെടേണ്ടെന്നത് ലോകത്തിൽ സ്തുത്യമായിട്ട് എന്ന് മാത്രമുള്ളൂ പരമാത്മാവ്. മറ്റേ എന്തിനെങ്കിലും ഇവിടെ സ്തുതിക്കപ്പെടുന്നുണ്ടെങ്കിലത് പരമാത്മഭാവത്തിലായിരിക്കണം. അതുകൊണ്ട് വരുന്ന സ്തുത്യമാണ് ഇതിനാൽ സ്തുതിക്കപ്പെടേണ്ടത്. മഹത് അണിമാതി ഐശ്വര്യാദി അനേക ഗുണ സമഹതം അണിമാർ തുടങ്ങിയ ഐശ്വര്യങ്ങൾ, ഇങ്ങനെ അനേക ഗുണങ്ങളോടുകൂടിയ സർവജ്ഞത്വം സർവശക്തിത്വം തുടങ്ങിയ അനേക ഗുണങ്ങളോടുകൂടിയിരിക്കുന്നതാണ്. മഹത് സ്തോമന്ത തത് മഹച്ച്, അത് സ്തോമവും മഹത്വമാണ്, സ്തുതിക്കപ്പെടേണ്ടുന്നതും മഹത്വമാണ്. അണിമാദേശികളോടുകൂടിയും നിരതിശയിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നു. അതാണ് നിരതിശയം, അതിന് കൂടി പറ്റുന്നില്ല. സ്തോമ മഹത് ഗുരുഗായം വിസ്തീർണാം ഗതി, അതിന്റെ അതിവിസ്തീർണമായ ഗതിയോടുകൂടിയാണ്. ഗതി എന്ന് പറയുന്ന പാകിസ്ഥാനം സർവം നിലനിൽക്കുന്ന സ്ഥലം, അതാണ് ഗുരുഗായം എന്ന് പറയുന്നത്. ഈ അനന്തമായ പ്രപഞ്ചത്തെ മുഴുവൻ വിലയിപ്പിക്കുന്ന സ്ഥലം, സർവത്തെ ഉൾക്കൊള്ളുന്ന ഇടമുണ്ട്. ഇവിടെ സർവത്തെ ഉൾക്കൊണ്ടു നിൽക്കുന്ന ആകാശമാണ്. അതിവിപുലമായി ആകാശത്തെ ഉൾക്കൊണ്ടു നിൽക്കുന്നു. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം തന്നെയും നിലനിർത്തുന്നത് അതാണ് ഒരു കാലം വിസ്തീർണമായ ഗതിയോടുകൂടിയത്. പ്രതിഷ്ഠ സ്ഥിതം സ്ഥിതി സർവത്തിനും ആധാരമായിരിക്കുന്നത്, സർവത്തിനും സ്ഥിതിയായിരിക്കുന്നത്. ആത്മന അനുത്തമാനതി ദൃഷ്ട്വ പ്രതിഷ്ഠാൻ ദൃഷ്ട്വ, തനിക്കിന്റെ ഹിമാനങ്ങളെ ഏറ്റവും ശ്രേഷ്ഠമായ എല്ലാം കണ്ടിട്ടും ദൃഷ്ട്വ കണ്ടിട്ടും ധൃത്യ ധൈര്യേന, ധൃതി ധൈര്യം ധൈര്യം കൊണ്ട്, ധീര നചികേത ധീര ധീമാൻ ബുദ്ധിമാൻ ബുദ്ധിമാനായതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ തനിക്ക് ലഭ്യമാകാമെന്നുള്ള സർവ പാലങ്ങളും ലഭ്യമാണെന്ന് കണ്ടിട്ടും ബുദ്ധിമാനായ നദിയെ അത്യസ്രാക്ഷി പരമേവ ആകാംക്ഷ, പരമാത്മാവിനെ തന്നെ ആഗ്രഹിച്ചു കൊണ്ട് അതിശ്രേഷ്ഠമാണ് പരിപൂർണമായി ത്യജിച്ചു അസി എന്ന് സർവമേത് സംസാര ഭോഗജാതം, സർവമേത് സംസാരഭോഗം, ഈ സംസാര ഭോഗങ്ങളെല്ലാം തന്നെ ത്യജിച്ചു. സാധാരണ സംസാരത്തെ ത്യജിക്കുന്നത് ഈ സംസാരത്തിലെ ദോഷങ്ങളെ ചിന്തിച്ചിട്ടാണ്, ദുഃഖങ്ങളെ ചിന്തിച്ചിട്ടാണ് സംസാരത്തെ ത്യജിക്കുന്നത്. അനിത്യമാണ്, അസുഖമാണ്, ക്ഷണികമാണ്, നഗ്നത്തിന്റെ ചിന്തകളാണ്, സ്ഥായി എല്ലാം കൊണ്ട് വേണ്ടാന്ന് ഉപേക്ഷിക്കുന്നു. ഇവിടെ നഗീകരിച്ചാണെങ്കിൽ ഹിമദേവൻ ഈ എല്ലാ അസുഖഭോഗങ്ങളുടെയും പരമമായ അവസ്ഥകൾ കാണിച്ചു കൊടുക്കും. സർവസുഖഭോഗം അത് ദുഃഖത്തെയാണ് കാണിച്ചു കൊടുക്കുക, സുഖത്തെയാണ് കാണിച്ചു കൊടുക്കുക. ദുഃഖം കണ്ടിട്ടാണ് മനുഷ്യന് വിരക്തി ഉണ്ടാവും, സുഖങ്ങളുടെ ആഗ്രഹം ആസക്തി ഉണ്ടാവും സുഖത്തോട്. നവീകരിച്ചതിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ദുഃഖരഹിതമായ സുഖത്തെയാണ് കാണിച്ചു കൊടുക്കുക. നമ്മുടെ അത്രയും വിപുലമായ സുഖത്തെ നേരിട്ട് പ്രത്യക്ഷമായി കണ്ടിട്ടും നവീകരിച്ചതിനെ സർവം ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത്. സർവഭോഗങ്ങളെ ഉപേക്ഷിച്ചു നവീകരിച്ചിന്റെ ആ വിവേകം ധീര ധൃതി ധൈര്യം ആ ത്യാഗം എന്ന് പറയുന്ന ധൈര്യം കൊണ്ട് അത്യധികമായ മാനസിക സ്ഥൈര്യം. ധൈര്യം എന്ന് ധൈര്യമാണ്, മനസ്സിന്റെ സ്ഥൈര്യത്തിന് ധൈര്യം വരും. ഒരു കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതിനുള്ള ആ ശേഷി സ്ഥിരത, അതാണ് ധൈര്യം എന്ന് പറയുന്നത്. അതിൽ തന്നെ പ്രലോഭനങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് വന്നിട്ടും ആ പ്രലോഭനങ്ങൾ അതിനെ പറയുന്ന തരത്തിലുള്ള ദുഃഖമൊന്നും നല്ല സുഖം തന്നെയാണ് മുമ്പിൽ വന്നിരിക്കുന്നത്. ഏകദേശം എല്ലാ സുഖഭോഗങ്ങളും അപ്പൊ ദുഃഖം കൊണ്ട് ചെയ്യുന്ന അവസ്ഥയാണ് മഞ്ചേശൻ. അവനെ നിരന്തരം സുഖങ്ങളിലൂടെ പ്രലോഭിപ്പിച്ചിട്ടും ആ പ്രലോഭനങ്ങൾ വന്നിട്ടും മനസ്സ് ഇത് സ്ഥൈര്യം കിട്ടില്ല, സ്ഥിരത. എനിക്കിതൊന്നുമില്ല, ആവശ്യം ആത്മലാഭമാണ് എന്ന് ഉറപ്പുണ്ട് മനസ്സ്. ധൃത്യ ധൃതികൊണ്ട് ധൈര്യം കൊണ്ട് ആ സ്ഥിരത കൊണ്ട് അത്യസാക്ഷി ത്യാഗത്തിനെപ്പോഴും വേണ്ട മനസ്സിന്റെ സ്ഥിരതയാണ്. ആ സ്ഥിരത നവീകേഷന്റെയും പോലുള്ള സ്ഥിരതയാണ്. ദുഃഖം വരുമ്പോൾ എല്ലാവർക്കും ത്യാഗബുദ്ധി സർവസാധാരണമാണ്. ശ്മശാന വൈരാഗ്യം എന്ന് പറയാം, താത്കാലികമായി ഉണ്ടാകുന്ന വൈരാഗ്യം. ആ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ മരിച്ച് ആ മരണകർമ്മത്തിൽ പങ്കെടുക്കുന്ന ശ്മശാനത്തിൽ നിന്ന്, ഏറ്റവും പ്രിയപ്പെട്ട ഒരാളും ബോധം കൊണ്ടും ഈ ലോകത്തിനോടുള്ള ഒരു വിറക്കവും ആ ശ്മശാനത്തിൽ നിൽക്കും. ഇതെല്ലാം ക്ഷണികമാണ്, ഇതെല്ലാം തുച്ഛമാണ്. പിന്നെ അപ്പോ ഒരു തരത്തിലുള്ള മാനസിക സുഖഭൂമിയോട് താല്പര്യം തോന്നത്തില്ല. പക്ഷെ അത് ശ്മശാനത്തിൽ നിൽക്കുന്ന സമയം മാത്രം അവിടെ നിന്ന് വിട്ടു കഴിയുമ്പോൾ ആ വിരക്തി നഷ്ടപ്പെടും. അതുപോലെ ശ്മശാന വൈരാഗ്യം സാധാരണ മനസ്സിലുണ്ടാകുന്ന വിരക്തി വൈരാഗ്യം വിഷയകൃഷ്ണയുടെ സമനം എന്ന് പറയുന്നത് ഈ ശ്മശാന വൈരാഗ്യ രൂപത്തിലാണ്. അതിന് കാരണം എന്താണ്? ജീവിതത്തിലെ ദുഃഖാനുഭവങ്ങൾ നജീവസിനെ സംബന്ധിച്ചിടത്തോളം അതിനാൽ എല്ലാ വിധത്തിലുള്ള പ്രലോഭനങ്ങളും സുഖാനുഭവങ്ങളും വന്നപ്പോഴാണ് വിരക്തി വന്നത്. സുഖത്തിൽ വിരക്തി വരും, അത് അനുഭവിക്കാതെ തന്നെ ആ പ്രലോഭനങ്ങളിൽ തന്നെ വിവേകം കൊണ്ടും വിരക്തി വരും. അതും സ്ഥായിയായ സ്ഥിരമായ വൈരാഗ്യത്തിന്റെ ലക്ഷണമാണ്. മറ്റത് അസ്ഥിരമായ വൈരാഗ്യത്തിന്റെ ലക്ഷണമാണ്. ഈ അസ്ഥിരമായ വൈരാഗ്യത്തോടുകൂടി, അതായത് കേവലം എന്തെങ്കിലും ദുഃഖമില്ലാതായിട്ട് സന്യാസത്തിൽ അറിയി കഴിഞ്ഞാൽ ആ വൈരാഗ്യം അതുപോലെ തന്നെ ക്ഷണികമായിരിക്കും. ഇതേ സമയം ആ വൈരാഗ്യം നഷ്ടപ്പെട്ടിട്ടായാൽ വീണ്ടും ഈ സുഖഭോഗം കൊണ്ട് പിന്നാലെ പോകും. ആ സമയം ഈ പറയുന്ന പ്രലോഭനങ്ങളിൽ ഉണ്ടായിട്ട് അവിടെ വിവേകം കൊണ്ടാണ് ഒരാൾ വിരക്തി സമ്പാദിക്കുന്നത്. വിവേകം കൊണ്ട് വിരക്തി സമ്പാദിക്കണമെങ്കിൽ ഈ ഭോഗങ്ങളെല്ലാം ത്യജിക്കുന്നതിനുള്ള സ്ഥിരതകൾ, സ്ഥിരമായി ത്യജിക്കുന്നതിനുള്ള മാനസിക സന്നദ്ധത, അങ്ങനെയുള്ള വൈരാഗ്യത്തിൽ മാത്രമേ നിലനിൽക്കുന്നത്. അങ്ങനെയുള്ളവർക്കാണ് ബ്രഹ്മചര്യം സന്യാസം പോലെയുള്ള അനുഷ്ഠാനങ്ങളെല്ലാം ശാസ്ത്രങ്ങളെ വിധിച്ചിരിക്കുന്നത്. ധൃതി ഉള്ളവർ, സ്ഥിര വൈരാഗ്യമുള്ളവർ. അല്ലെങ്കിൽ പ്രലോഭനങ്ങളെപ്പെടുമ്പോൾ അത് നഷ്ടപ്പെടുന്നു. നഷ്ടപ്പെടുകയെന്ന് വെച്ചാലാണ് ബ്രഹ്മചര്യം സന്യാസം എന്ന് പറയുന്നതിന് ബാഹ്യമായി ഉപേക്ഷിക്കണമെന്ന് അർത്ഥമില്ല. അത്ര അവസ്ഥകളൊക്കെ തുടങ്ങി കഴിഞ്ഞാലും നിത്യാചരണം തുടരേണ്ടി വരും. മനസ്സിൽ ആ ധൃതി ഇല്ലാതെ വന്നിരുന്നു. സത്യത്തിന്റെ കാര്യം സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷെ നവീകേശനെ കുറിച്ച് പറയുന്നതാണ് അത്യസ്ത്രാക്ഷി, പൂർണ്ണമായും ധരിപ്പിച്ചു. എല്ലാ സുഖഭോഗങ്ങളെയും സർവമേലും സംസാര ഭോഗജാതം, ഈ സംസാരത്തിന് സമ്പൂർണമായ ഭോഗജാതവും അത് സർവപ്രാപ്തമായിട്ട് അതിനെ ഉപേക്ഷിച്ചു എന്നാണ്. അതായത് എന്തെന്ന് അറിഞ്ഞിട്ട് ഉപേക്ഷിക്കുകയല്ല, സർവപ്രാപ്തമാണ്, തന്റെ കയ്യിൽ കിട്ടി അതിനെന്നെ ഉപേക്ഷിച്ചു. അതിനോടാണ് ധൃതി വരുന്നത്. അഭിമുമ്പോട്ട് അനുത്തല ഗുണവസി പറയുന്ന അനുത്തമായ ഗുണമാണെന്നുള്ളത് ആശ്ചര്യമാണെന്നാണ്. അപ്പോ പരവൈരാഗ്യത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഉദാഹരണമാണ് ഇത്. അപ്പൊ സാധാരണ ഒരു സാധനം വരുന്ന വൈരാഗ്യം എന്ന് പറയുന്നത് അസ്ഥിരമായ സ്ഥൈര്യം ഇല്ലാത്ത ധൃതി ഇല്ലാത്ത വൈരാഗ്യമായി. അതെപ്പോഴും സൂക്ഷിക്കേണ്ടതാണ്. ഏത് സമയം അത് നഷ്ടപ്പെടാം, ഏത് സമയം നഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ എപ്പോഴാണ് അയാളുടെ ചുറ്റുപാടുന്ന സാഹചര്യങ്ങൾ മാറുന്നത്, അപ്പോൾ അയാളുടെ വൈരാഗ്യം നഷ്ടപ്പെട്ടിരിക്കും. അപ്പോൾ ഒരാളുടെ വൈരാഗ്യം സംരക്ഷിക്കണമെങ്കിൽ പ്രലോഭനങ്ങളില്ലാതിരിക്കും, സാഹചര്യം അനുകൂലമായിരിക്കും. എന്നാൽ ഇതൊക്കെ ഒരു സാധാരണ ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം നവീകരിക്കുന്ന സമയത്ത് അങ്ങനെയല്ല, വിപരീത സാഹചര്യത്തിൽ ആ വൈരാഗ്യം ഉറക്കിയായിരിക്കും. സർവഫലങ്ങളെല്ലാം സർവസുഖഭോഗങ്ങളും മുമ്പിൽ വന്നപ്പോൾ വൈരാഗ്യം അതിൽ പൂർണ്ണമായ നിഷ്ഠം. സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മാതൃകയല്ല. സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സാഹചര്യം അനുകൂലമാണ്, അതായത് സർവഫലം ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അയാൾ വൈരാഗ്യം സ്ഥൈര്യമായി സ്ഥിരമായി അതിന് സ്ഥിരതയുണ്ടായി. പക്ഷേ സമയമാണ് സാഹചര്യം മാറി പ്രലോഭനങ്ങളെല്ലാം വരുന്നത്, അപ്പോൾ വൈരാഗ്യം നഷ്ടപ്പെട്ടു. അങ്ങനെ സാധാരണ മനുഷ്യനെ സംബന്ധിക്കുന്നത് കാരണം ആ ധൃതി എന്ന് പറയുന്നത് സാധാരണയിൽ കിട്ടുന്നത് പ്രയാസമാണ്, മനസ്സും അതുണ്ടാവത്തില്ല. ഇവിടെ സൂചിപ്പിക്കുന്ന എന്താണ്? ആ ധൃതി കൊണ്ട് വൈരാഗ്യത്തെ നിലനിർത്തണം, ധൃതിയെ സമ്പാദിക്കും എന്നുള്ളതാണ്. അത് ശരിയായ വിവേകവും ഓരോ ഗുണവും ഗുരുക്കന്മാരുടെ അനുഗ്രഹവും ഉണ്ടെങ്കിൽ അത് സാധിക്കത്തുള്ളൂ. നൈവീസിനെ കുറിച്ച് എന്നും തന്നെ പറയുകയാണ്, അനിത്തമുള്ള അനിത്തവുമായ ഗുണമാണ്, ഒരു അപൂർവ സാധകനാണ് എന്ന് ഞാൻ എന്റെ അർത്ഥം. പരമൈവ ആകാംക്ഷൻ, പരത്തെ പരമാത്മാവിനെ ആകാംക്ഷൻ ആഗ്രഹിച്ചുകൊണ്ട് ആഗ്രഹിക്കുന്നതിനായി പരമാത്മാവിന് ഏവ തന്നെ, പരം ഏവ പരമാത്മാവിനെ തന്നെ ആകാംക്ഷ കാംക്ഷിക്കുന്നവനായി, അതുപോലെ മറ്റ് ശ്രീഭോഗങ്ങളിൽ നിന്നും കാംക്ഷിക്കാത്തവനായി, അഭിശ്രഷ്ടവാനസി കേവലമായി ജയിച്ചിരിക്കുന്നു നീ. സർവം ഏത് സംസാരഭോഗജാതം, ഏത് സംസാരഭോഗജാതം സർവം, ഈ സംസാരഭോഗത്തിന്റെ സർവം നീ ജയിച്ചിരിക്കുന്നു. ഇതെല്ലാം നല്ല പാഠങ്ങളാണ്. ഇത്രയും ശ്രേഷ്ഠമായ മാതൃകകളെ കാണിക്കുന്നത് ഈ പറയുന്ന വൈരാഗ്യങ്ങൾക്ക് അത്ര ശ്രേഷ്ഠമായ അവസ്ഥയിൽ മനുഷ്യനുണ്ടാവും, അതുപോലെയുള്ള അവസ്ഥകളെല്ലാം വിശ്വസിക്കരുത് എന്നാണ്. ഇത് ഒരിക്കലും മനസ്സിന് അതിരുകടന്ന ആത്മവിശ്വാസം വരാൻ പാടില്ല. ഞാൻ വിരക്തനാണ്, എന്റെ മനസ്സിനെ ജയിച്ചു കഴിഞ്ഞു എന്നൊന്നും ഒരു മനുഷ്യന് തോന്നാൻ പാടില്ല, ഒരിക്കലും പരീക്ഷിക്കാൻ പാടില്ല. പ്രലോഭനങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ എന്റെ മനസ്സിനെ പിടിച്ചു നിൽക്കാൻ പറ്റൂ, അല്ല അതിജീവിക്കാൻ പറ്റും. അങ്ങനെ ഒരു പരീക്ഷണത്തിന് ഒരിക്കലും മനസ്സിന് വിധേയമാക്കാൻ പാടില്ല. സന്യാസ മാർഗത്തിന് ബ്രഹ്മജീവി മാർഗത്തിലൊക്കെ സഞ്ചരിക്കുന്ന പ്രത്യേകിച്ച് യുവജനങ്ങൾ ഒരിക്കലും ഇത്തരം പരീക്ഷണങ്ങൾക്കൊന്നും ചെയ്യാൻ പാടില്ല. ഒരിക്കലും മനസ്സിന് സ്ഥൈര്യം അങ്ങനെ ഉണ്ടാകാൻ ദുർലഭമാണ്. നരികേസിനെ പോലുള്ള അപൂർവ പേർക്കും ഉണ്ടാവട്ടെ. ബാക്കിയുള്ളവർ ഒരിക്കലും ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ ഒരു മാർഗത്തിൽ സഞ്ചരിക്കാൻ പാടില്ല, ഒരിക്കലും പരീക്ഷിക്കാനും പാടില്ല. പരീക്ഷിച്ചാൽ പരാജയം ഉറപ്പായിരിക്കും, ഞാൻ ഒരു സംശയം വേണ്ട. അതൊക്കെ ആഗ്രഹമുണ്ടെന്ന് ഞാൻ പരീക്ഷിച്ചു. കാമസ്യ ആദ്യം കാമത്തിന്റെ പരിസമാപ്തിയും ജഗത പ്രതിഷ്ഠ ജഗത്തിന്റെ ആശ്രയവും ക്രതോഹു ഉപാസനയുടെ ആനന്ദ്യം ഫലം അഭയസ്യ താരം അഭയത്തിന്റെ താരം പരവുമായ അവസ്ഥയും സ്തോമം സ്തുതിക്കപ്പെടേണ്ടുന്നതും മത അനേക ഗുണങ്ങളോട് കൂടിയതും ഒരു ഗാനം വിസ്തീർണമായ പ്രാപ്യസ്ഥാനവും പ്രതിഷ്ഠ അനുത്തവുമായ സ്ഥിതിയും ദൃഷ്ട കണ്ടെത്തും ധൃത്യ ധൈര്യത്തോടുകൂടി ധീര വിവേകിയായ നചികേത നചികേതസ് അത്യസ്രാക്ഷി കാമങ്ങളെ പൂർണ്ണമായും പരിത്യജിച്ചു.